إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يقول الإمام شيخ الإسلام أبو عبد الله محمد بن قيم الجوزية رحمه الله تعالى فصل قال الدرجة الثانية أن لا يتمنى الحياة إلا للحق ولا يشهد من نفسه إلا أثر النقصان ولا يلتفت إلى ترفيه الرخص സുദുക്കിന്റെ ദറജാത്തുകൾ അതിൽ രണ്ടാമത്തെ ദറജ അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് സുദുക്ക് എന്നത് മൂന്ന് ദറജകളിലാണ് എന്നും അതിൽ ആദ്യത്തേത് സുദുക്കുൽ ഖസ്ദ് ഖസ്ദ് അഥവാ ലക്ഷ്യം സത്യസന്ധമാവുക എന്നുള്ളതാണ് وبه يصح الدخول في هذا الشأن ഈ കാര്യത്തിലേക്കുള്ള പ്രവേശനം ശരിയാവുക അതിലൂടെയാണ് ലക്ഷ്യം സത്യമാകുമ്പോഴാണ് ويتلافى به كل تفريط صدق القصد ലൂടെയാണ് വീഴ്ചകളെല്ലാം പരിഹരിക്കപ്പെടുക വീഴ്ചകളെല്ലാം ഇല്ലാതായി തീരുക ويتدارك به كل فائت അതിലൂടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നവ പരിഹരിക്കാൻ കഴിയുക നഷ്ടപ്പെട്ടു പോകുന്നവ വീണ്ടെടുക്കാൻ കഴിയുക അതുപോലെ തന്നെ നശിച്ചു പോയിട്ടുള്ളവയെല്ലാം കൈമാറത്ത് ചെയ്യാൻ ഒരാൾക്ക് കഴിയുക സുദുക്കുൽ ഖസ്ദിലൂടെയാണ് സുദുക്കുൽ ഖസ്ദുള്ള സത്യസന്ധമായ ലക്ഷ്യമുള്ള അല്ലെങ്കിൽ ലക്ഷ്യം സത്യസന്ധമാകുന്ന ഒരാളുടെ അടയാളം അല്ലാ യതഹമ്മല ദാഇയ തദഉ ഇലാ നഖ്ദി അഹദിൻ അല്ലാഹുവിനോട് ചെയ്തിട്ടുള്ള കരാർ ലംഘിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്ന ഒരു ക്ഷണവും ഏറ്റെടുക്കുകയില്ല ഒരുത്തന്റെ വിളിയും ഏറ്റുപിടിക്കില്ല വലാ യസ്ബിറു അലാ സുഹ്ബത്തി ദുദ്ദിൻ ഇതിന് വിപരീതമായി നിൽക്കുന്ന അള്ളാഹുവിലേക്ക് ഉള്ള സൈറിന് തടസ്സമായി നിൽക്കുന്നവരുടെ കൂടെ സഹവസിക്കുക എന്നതിൽ ക്ഷമ കൈക്കൊള്ളില്ല വല യഖ്ഉദു അനിൽ ജിദ്ദി ബിഹാലിൻ ഒരിക്കലും ഒരവസ്ഥയിലും കഠിനമായി ത്യാഗം ചെയ്യുന്നതിൽ നിന്ന് ഇരുന്നു പോവില്ല ഇത്രയുമാണ് ഒന്നാമത്തെ ദറജ സിദുക്കുൽ ഖസ്ദ് എന്താണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശദമായി ഈ കാര്യം സാഹിബുൽ മനാസിൽ വിശദീകരിച്ചിട്ടുള്ളതിനെ ഒന്നുകൂടി ശർഹ ചെയ്തിട്ടുള്ളത്
രണ്ടാമത്തേത് പറഞ്ഞു ഖാല, ഐ ഖാല സാഹിബുൽ മനാസിൽ അദ്ദറജത്തു സാനിയ, രണ്ടാമത്തെ ദറജ സിദ്ഖുൽ, രണ്ടാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ പടി. അല്ലാ യതമന്നൽ ഹയാത ഇല്ലാ ലിൽ ഹഖ്, അല്ലാ യതമന്നൽ ഹയാ, ജീവിതം പ്രതീക്ഷിക്കാതിരിക്കുക, ജീവിതം കൊതിക്കാതിരിക്കുക, ഇല്ലാ ലിൽ ഹഖ്, ഹഖിന് വേണ്ടിയല്ലാതെ. ജീവിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്, ഹഖിന് വേണ്ടി. വല യശഹദു മിൻ നഫ്സിഹി ഇല്ല അത്തറ നുഖ്സാൻ, തന്റെ നഫ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ സ്വന്തത്തെക്കുറിച്ച് അവൻ കാണുന്ന കാഴ്ച, സ്വന്തത്തെക്കുറിച്ച് അവൻ സാക്ഷ്യം വഹിക്കുന്നത്, ഇല്ല അത്തറ നുഖ്സാൻ, വീഴ്ചകൾ, കുറവുകൾ, കുറവുകളുടെ അടയാളങ്ങൾ മാത്രമേ തന്റെ നഫ്സിനെ സംബന്ധിച്ച് അവൻ കാണുന്നുള്ളൂ. വല യൽതഫിതു ഇലാ തർഫീഹി റുഖസ്, അതുകൊണ്ട് തന്നെ വല യൽതഫിത്, അവൻ തിരിഞ്ഞു നോക്കില്ല. ഇലാ തർഫീഹി റുഖസ്, ഇളവുകളിലൂടെ കിട്ടുന്ന സുഖങ്ങളിലേക്ക്, ഇളവുകൾ റുഖസുകൾ, ഇളവുകളിലൂടെ കിട്ടുന്ന സുഖങ്ങളും പിന്നെ സുഖലോലുപത, അതിലൂടെ കിട്ടുന്ന ആശ്വാസം, അതിലേക്ക് തിരിഞ്ഞു നോക്കുകയുമില്ല. ഈ വാചകങ്ങളെ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അതിൽ വേണ്ടതും വേണ്ടാത്തതൊക്കെ വേർതിരിച്ച്, എത്രത്തോളമാണ് അതിൽ എടുക്കേണ്ടതും എടുക്കേണ്ടാത്തതും ഒക്കെ ഉള്ളത് എന്നത് വേർതിരിച്ച് കൃത്യമായി സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? സിദ്ഖിൽ രണ്ടാമത്തെ ദറജ, അല്ലാ യതമന്നൽ ഹയാത ഇല്ലാ ലിൽ ഹഖ്, ജീവിതം ആഗ്രഹിക്കുന്നത് ഹക്കിന് വേണ്ടി മാത്രമാണ്. ജീവിച്ചിരിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലാ ലിയശ്ബ മിൻ റിദാ മഹ്ബൂബിഹി, ആരെയാണോ താൻ സ്നേഹിക്കുന്നത്, തന്റെ മഹ്ബൂബായ അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട് ശബ നിറഞ്ഞവനായി തീരുക, ആ തൃപ്തി കിട്ടിയിട്ട് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായി അതിൽ മനം നിറയാൻ കഴിയുക, അതിനുവേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അള്ളാഹുവിനുള്ള ഉബൂദിയത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ജീവിതം ഇഷ്ടപ്പെടുന്നത്. വയസ്തക്സിർ മിനൽ അസ്ബാബില്ലത്തി തുഖരിബുഹു ഇലൈ, അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ്, ഹഖിന് വേണ്ടിയാണ്. അള്ളാന്റെ തൃപ്തി, അത് ലഭിക്കുന്ന കർമ്മങ്ങൾ, അള്ളാഹുക്കുള്ള ഉബൂദിയത്ത്, അവനുള്ള ആരാധനകൾ നിർവഹിച്ച് അവനിലേക്ക് സാമീപ്യം നേടുന്നതിന് വേണ്ടി, അവനിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയാണ്, അതിനാണ് ജീവിതം തന്നെ കൊതിക്കുന്നത്. സത്യസന്ധമായി ജീവിക്കുന്ന ഒരാൾ, അവന്റെ കസ്ദ് നല്ലതായിരിക്കും, സത്യമായിരിക്കും, അത് കഴിഞ്ഞാൽ ജീവിതം തന്നെ, ആയുസ് തന്നെ അവൻ കൊതിക്കുന്നത്, ആയുസ് നീട്ടിക്കിട്ടുന്നുവെങ്കിൽ നീട്ടിക്കിട്ടേണ്ടത് അല്ലാഹുക്ക് ഉബൂദിയത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്, അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട് നിറയുന്നതിന് വേണ്ടിയാണ്. വയസ്തക്സിറു മിനൽ അസ്ബാബില്ലത്തി തുഖരിബുഹു ഇലൈ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അല്ലാഹുവിലേക്ക് സാമീപ്യം നൽകുന്ന അസ്ബാബുകൾ, കാരണങ്ങൾ ധാരാളമായി അവൻ വർദ്ധിപ്പിക്കും. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തക്കറുബിനുള്ള കാരണങ്ങൾ എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൽ വലിയിൽ വിശദീകരിച്ചു തന്നിട്ടുള്ളതാണ്. വമാ സാല അബ്ദി യതഖറബു ഇലയ്യ അന ഇൻദ ദന്നി അബ്ദി ബി മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് وما تقرب الي عبدي احب الي مما افترضته عليه എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ അവന്റെ മേൽ ഫർളാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യലാണ്. ഫർളാക്കിയിട്ടുള്ള, നിർബന്ധമായ ഫർളായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാണ് അള്ളാഹുവിലേക്കുള്ള തക്കറുബായി, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി ഒരടിമ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യുന്നതിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫർള് നിർവഹിക്കലാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് തോന്നുക നാഫിലത്തായി എന്തെങ്കിലും ചെയ്യാൻ കഴിയാന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. അപ്പൊ എന്ത് വേണം? രാത്രി നിസ്കാരം ദീർഘമായി നിസ്കരിക്കണം. ഫർളായ നിസ്കാരത്തിൽ ചിലപ്പോൾ എല്ലാ വീഴ്ചയും വരുത്തിണ്ടാവും, എന്നിട്ടാണ് രാത്രി നിസ്കാരം ഉഷാറാക്കുക. അപ്പൊ വിചാരിക്കും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. അതുപോലെ തന്നെ സ്വതക്ക് കുറേ കൊടുക്കും, അവനവന് നിർബന്ധമായി കൊടുക്കേണ്ടുന്ന ചിലവുകൾ ഉണ്ടാകും, സക്കാത്ത് പോലെ അത് കണക്കോക്കി കൊടുക്കാനെന്ന് കഴിയാം. സ്വതക്ക കൊടുത്താൽ അള്ളാഹുവിലേക്ക് അടുക്കുമല്ലോ. നാഫിലത്തായ സ്വതക്ക കൊടുക്കും, വാജിബായ സക്കാത്തിൽ വീഴ്ച വരുത്തും, അല്ലെങ്കിൽ നാഫിലത്തായ നോമ്പുകൾ പിടിക്കും, ഫർളായ നോമ്പുകളിൽ വീഴ്ച വരുത്തും. ഇങ്ങനെ ഫർളായത് വിട്ടിട്ട് നാഫിലത്തിലേക്ക് പോകലല്ല അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ള ഇഷ്ടപ്പെടുന്നത്. നേരെ മറിച്ച് ആദ്യം വേണ്ടത് ഫർളായതാണ്. ചില ആളുകളുണ്ട് മഗ്രിബിന്റെ ഇഷാന്റെ ഇടക്ക് പള്ളിയിലിരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ നാഫിലത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുക. മഗ്രിബിന്റെ ഇഷാന്റെ ഇടക്ക് റെൽമിന്റെ ഒരു മജ്ലിസ് ഉണ്ടെങ്കിൽ അതിൽ വന്നിരിക്കുന്നതിനേക്കാളും ഇതിന് ഫളൽ കൽപ്പിക്കരുത്. കാരണം ഇത് നമ്മുടെ മേൽ ഫർളായ കാര്യമാണ്. തലബുൽ ഇൽം ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. തലബുൽ ഇൽം വിട്ടിട്ട് അതിനപ്പുറത്തേക്കുള്ളതിന് ശ്രേഷ്ഠത കൊടുക്കരുത്. ഇങ്ങനെ ഓരോന്നിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയിട്ടുള്ളത് എന്താണോ ഇനി പഠിക്കുന്ന കാര്യത്തിൽ തന്നെ നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേലും ഫർള് ഐനായിട്ടുള്ള ഇൽമുണ്ട്. അത് കൂടാതെ ഫർള് കിഫായിയായി വരുന്നതുണ്ട്. ഫർള് ഐനായിട്ടുള്ള ഇൽമ് വിട്ടിട്ട് ഫർള് കിഫായിയായ ഇൽമിന്റെ പിന്നാലെ പോകരുത്. ആദ്യം ഫർള് ഐനായ ഇൽമിനാണ് ഓരോരുത്തരും വ്യക്തിപരമായി ബാധ്യതയുള്ള ഇൽമ് പഠിക്കുന്നതിനാണ് ആദ്യം മുൻഗണന കൊടുക്കേണ്ടത്. തുടർന്ന് അങ്ങോട്ടുള്ളത് ബാക്കി. ഇൽമ് നേടുക എന്ന ഫരീളത്ത് വിട്ടിട്ട് ഫർള് കിഫായിയായ ദഅവത്ത് ചെയ്യണമെന്ന് വിചാരിക്കുക ഇൽമ് വിട്ടിട്ട്. അങ്ങനെ നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ഒന്നുകൊണ്ടല്ല നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ഫർളായതുകൊണ്ട് നമ്മൾ അടുക്കുന്നതാണ്. പിന്നെ എന്റെ അടിമ ഫർളായത് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. ബിൻ നവാഫിൽ, നവാഫിലുകൾ കൊണ്ട്, ഫർള് കഴിഞ്ഞിട്ട് നവാഫിലുകൾ കൊണ്ട്. അങ്ങനെയാണ് അതിന്റെ ക്രമം. ആദ്യം ഫരീളത്ത്, പിന്നെ നാഫിലത്ത്. ആ ക്രമത്തിൽ അതിനുള്ള അസ്ബാബുകൾ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അസ്ബാബുകൾ അതാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അസ്ബാബുകൾ നമുക്ക് തോന്നുന്ന ചില ഹവകളും നമുക്ക് തോന്നുന്നത് പോലുള്ള ചിലതും നമ്മുടെ ഇഷ്ടത്തിന് തോന്നുന്നത് അനുഷ്ഠിച്ചാൽ അള്ളാഹുവിലേക്ക് അടുക്കില്ല. നേരെ മറിച്ച് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് എന്ത് എന്ന് അള്ളാഹ് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, അതനുസരിച്ചു മാത്രമായിരിക്കണം. അതാണ് അതിന്റെ അസ്ബാബുകൾ. ആ അസ്ബാബുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് സുദുക്കുള്ള സുദുക്കിന്റെ രണ്ടാമത്തെ ദർജയിലെത്തിയിരിക്കുന്ന അല്ലാ യതമന്നൽ ഹയാത്ത ഇല്ലാ ലിൽ ഹഖ് എന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ ഒരാൾ, സത്യസന്ധനായ ഒരാൾ അന്വേഷിക്കുക, അയാൾ വർദ്ധിപ്പിക്കും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അസ്ബാബുകൾ. വതുദ്നീഹി മിൻഹു, അള്ളാഹുവിലേക്ക് അവനെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ. ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ജീവിതം ഇഷ്ടപ്പെടുന്നെങ്കിൽ, ആയുസ് കിട്ടാൻ കൊതിക്കുന്നുവെങ്കിൽ ഇതിനാണ് അവൻ ആയുസ് കിട്ടാൻ കൊതിക്കുന്നത്. അള്ളാഹ്ക്ക് ഫരീളത്തുകളും നവാഫിലുകളുമായ ഇബാദത്തുകൾ ചെയ്ത്, ഉബൂദിയത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതം ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ലാലി ഇല്ലത്തിമിൻ ഇലലി ദുനിയാ, ദുനിയവിയായ ഭൗതികമായ കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി അല്ല. പലപ്പോഴും ഒരു രോഗം വന്ന് പ്രയാസപ്പെടുന്ന ഒരു രോഗിയോട് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ വേറെ ബന്ധുക്കളോ ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ല അതെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരി, എന്തിനാണ് നിങ്ങൾക്ക് ഇനിയും ജീവിച്ചിട്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എനിക്ക് ഇന്നെ കുറെ കാര്യങ്ങൾ ചെയ്തീർക്കാനുണ്ടേ, എന്റെ കൃഷി എന്റെ കച്ചവടം, എന്റെ മക്കള്, എന്റെ പിന്നെ സമ്പത്ത്, എന്റെ വീട്, അങ്ങനെ ഒടുങ്ങാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. മനുഷ്യൻ വയസ്സാകുന്നതിനനുസരിച്ച് അവന്റെ കൂടെ വയസ്സാകാതെ നിൽക്കുന്ന മനുഷ്യൻ വയസ്സായാലും അവന്റെ കൂടെ വയസ്സാകാതെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ തന്നെ നിൽക്കുന്നതാണ് ദുനിയാവിലുള്ള അവന്റെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ. അതങ്ങനെ തന്നെ നിൽക്കും. വയസ്സായില്ലേ, ഇനി കുറച്ചൊക്കെ പ്രതീക്ഷ കുറക്കാനാ? ഒരു 20 വയസ്സുള്ള ഒരാൾക്ക് ബൈക്കുമ്പോ പോണങ്ങൾ കണ്ടിട്ടില്ലേ? പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവൂല ആ പോക്ക. എന്നാലും 10, 30, 35 കഴിയുമ്പോ പിന്നെ പ്രതീക്ഷകൾ വരാൻ തുടങ്ങും. 10, 40, 45 ആകുമ്പോ പിന്നെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പ്രതീക്ഷയിരിക്കും. 50, 60 ആകുമ്പോ അതൊക്കെ തീരുമോ? ഇല്ല. ഏത് മൂലക്കല്ലിരുന്നാലും പ്രതീക്ഷകൾ തീരില്ല, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദുനിയവിയായ കാര്യങ്ങളിലുള്ള ഓരോ പ്രതീക്ഷകളാണ്, ഓരോ കണക്കുകൂട്ടലുകളാണ്. അതിനു വേണ്ടിയിട്ടല്ല സുദുക്കുള്ള ഒരാൾ, സത്യസന്ധനായ അള്ളാഹുവുമായി ഈമാൻ സത്യസന്ധമായി ഉൾക്കൊണ്ടിട്ടുള്ള ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കുക. അതുകൊണ്ട് ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം മോനെ എന്നല്ല പറയാ, ഉള്ള ആയുസിൽ ബർക്കത്ത് നൽകാൻ വേണ്ടി ദുആ ചെയ്യണം വേണ്ടത്. ആയുസ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ആർക്ക്? അതിൽ ബറക്കത്ത് കിട്ടുന്ന സ്വാലിഹത്തായ അമലോടുകൂടിയിട്ട് ആയുസ് നീട്ടിക്കിട്ടിയാൽ ഒരാൾക്ക് ഹൈറാണ്. മരണം ഒരിക്കലും നമ്മൾ മരണം പ്രതീക്ഷിക്കരുത്. ലാ യതമന്നയൻ അഹദുക്കുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണത്തെ കൊതിക്കരുത്. എപ്പോഴും പലപ്പോഴും മനുഷ്യന് കൊതിക്കപ്പോഴാ ഒരു മുസീബത്ത് വന്ന് ചേരുമ്പോഴാണ്. മുസീബത്ത് വന്നു കഴിഞ്ഞാൽ പോലും, പ്രയാസകരമായി വേദന അനുഭവിക്കുന്ന ഒരവസ്ഥയിലെത്തിയാൽ പോലും മരിച്ചു കിട്ടണേ എന്ന് കൊതിക്കരുത്. വൈൻ കാനല ബുദ്ധ്, ഇനി അനിവാര്യമാണ്. അത്രത്തോളം ദുനിയാവിന്റെ വേദനകൾ അനുഭവിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ പോലും പറയാവുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മരിപ്പിച്ചുകൊണ്ട എന്നല്ല പറയേണ്ടത് അല്ലാഹുവോട്. അല്ലാഹുമ്മ അഹ്യീനി ഇൻ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വഅമിത്നി ഇൻ കാനത്തിൽ മമാത്തു ഖൈറൻ ലി. അല്ലാഹുവേ, എന്നെ നീ ജീവിപ്പിക്കണം, എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ. എന്നെ മരിപ്പിക്കണം, എനിക്ക് മരണമാണ് നല്ലതെങ്കിൽ, ഖൈറെങ്കിൽ. ഇതേ അപ്പോലും പറയാൻ പാടുള്ളൂ. അല്ലാത്ത ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ആയുസ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടാലൊരു കാര്യത്തിന് ആയുസ് ഉപയോഗിച്ചാൽ ഖൈറാണ്. അല്ലാത്ത ഒരാൾക്കും ഈ ദുനിയാവിൽ ഖൈർ ഇല്ലതാൻ. ലാ ഖൈറ ഫി ദുനിയ ഇല്ലാ ലിറജുലിൻ. ഒരു മനുഷ്യനൊഴികെ, യഅമലു ഫി ദറജാത്ത്, ദറജാത്തുകൾക്ക് വേണ്ടി പുണ്യങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാൾ സ്വർഗത്തിൽ തന്റെ ദറജകൾ ഉയർത്തുന്നതിന് വേണ്ടി, കൂടുതൽ കൂടുതൽ ചെയ്യുന്നതിന് വേണ്ടി. ഔ തായിബിൻ, അതല്ലെങ്കിൽ ചെയ്തുപോയ തെറ്റുകൾ ആലോചിച്ച് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരുത്തന്. അല്ലാത്ത ഒരാൾക്കും ദുനിയാവിൽ ഖൈറില്ല. അപ്പോ സിദ്ഖുള്ള ഒരാൾ, അയാൾ ജീവിച്ചിരിക്കാൻ തന്നെ കൊതിക്കുന്നത്, ആയുസ് കിട്ടാൻ തന്നെ കൊതിക്കുന്നത്, അള്ളാഹുവിന്റെ തൃപ്തി എങ്ങനെ വാങ്ങാം, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അസ്ബാബുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം. ലാലി ഇല്ലത്തി മിൻ ഇലലി ദുനിയ, ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി അല്ല. വലാലി ഷഹുവത്തി മിൻ ഷഹവാത്തിഹ, ദുനിയാവിലെ ഏതെങ്കിലും ഒരു ഷഹുവത്തിന് തന്റെ മനസ്സിന് ആനന്ദം നൽകുന്ന, മനസ്സിന് ആനന്ദം നൽകുന്നതാണ് ഷഹുവത്ത് എന്ന് പറയുന്നത്. തിന്മകൾ കൊണ്ട് സുഖമനുഭവിക്കുന്ന ആ സുഖങ്ങൾക്കാണ് ഷഹുവത്ത്. ഷഹുവത്ത് എന്നുള്ളത് നന്മയാകാം തിന്മയാകാം, സുഖമനുഭവിക്കുന്നതിനാണ്. പിന്നീടത് തിന്മകൾ കൊണ്ട് അള്ളാഹ് വിലക്കിയത് കൊണ്ട് ദുനിയാവിന്റെ സുഖം അന്വേഷിക്കുന്നതിന് ഷഹവാത്ത് എന്ന് പറയും. മഅസിയത്തുകൾക്ക് ഇത്തിബാഉ ഷഹവാത്ത് എന്ന് പറയാനുള്ള കാരണം അതാണ്. തന്റെ മനസ്സിന്റെ താല്പര്യങ്ങൾ, ഇംഗിതങ്ങൾ, ആ ഷഹവത്തുകൾ തീർക്കുന്നതിന് വേണ്ടിയല്ല, നേരെ മറിച്ച് അള്ളാന്റെ തൃപ്തിയോടുകൂടി, അള്ളാന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടി ജീവിക്കാൻ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അവനിലേക്ക് സാമീപ്യം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങൾ അതനുഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ്. കമാ ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാറുള്ളത് പോലെ, ലൗലാ സലാസ് ലമ അഹബബ്തുൽ ബഖ, ലൗലാ സലാസ്, മൂന്ന് കാര്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, ലമ അഹബബ്തുൽ ബഖ, ഈ ദുനിയാവിൽ ശേഷിക്കണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ചിരിക്കാൻ കൊള്ളുന്ന ഒന്നല്ല. അദ്ദുനിയാ മൽഊന മൽഊനു മാ ഫീഹാ, ഈ ദുനിയാവ് മുഴുവൻ ശപിക്കപ്പെട്ടതാണ്, അതിലുള്ളത് മുഴുവൻ ശപിക്കപ്പെട്ടത് തന്നെയാണ്. ഇല്ല ദിക്റല്ലാഹ് വമവാലാ വആലിം ഔ മുതഅല്ലിം, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ, അതാണ് അതിൽ നിന്ന്, ആ ശാപത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ അള്ളാഹിനെ ദിക്ർ ചെയ്യാൻ സഹായിക്കുന്ന മറ്റ് കാര്യങ്ങളൊക്കെയും, അല്ലെങ്കിൽ ഒരു ആലിമാകുക, മുത്തഅല്ലിമാകുക, ഇതിൽ മാത്രമേ ദുനിയാവിലെ ഖൈറുള്ളൂ, വേറെല്ലാം ശാപഗ്രസ്തമാണ്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൗലാ സലാസ് ലമ അഹബബ്തുൽ ബഖ, ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല, മൂന്ന് കാര്യങ്ങളില്ലായിരുന്നെങ്കിൽ. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, ലൗലാ അൻ അഹ്മില അലാ ജിയാദിൽ ഖൈലി ഫീ സബീലില്ലാ, ലൗലാ അൻ ഉഹ്മല അലാ ജിയാദിൽ ഖൈലി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ രണാങ്കണങ്ങളിൽ യുദ്ധക്കുതിരകളുടെ മേൽ ഞാൻ വഹിക്കപ്പെടുന്നത്, യുദ്ധക്കുതിരകളുടെ മേൽ കയറി അല്ലാഹുവിന്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ ഇറങ്ങി ഉള്ള ജിഹാദില്ലായിരുന്നുവെങ്കിൽ, വമുകാബദത്തുല്ലൈൽ രാത്രികളിലുള്ള ആ ത്യാഗം സഹിച്ചുള്ള മുകാബദ, രാത്രികളിലുള്ള ആ മുകാബദ ഇല്ലായിരുന്നുവെങ്കിൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വലാത്തുല്ലൈൽ രാത്രി നമസ്കാരങ്ങളാണ്, രാത്രിയിൽ നമസ്കരിക്കാനുള്ള ആ രാത്രി നമസ്കാരങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ, വമുജാലസത്തി അക്വാം യൻതഖൂന അതായിബിൽ കലാം കമാ യൻതഖ അതായിബു തംറ, വമുജാലസത്തു അക്വാം കുറച്ചാളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. ഏതാണ് ആ കൗമ? ഏറ്റവും തയ്യിബായ, ഏറ്റവും നല്ല കലാമുകൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ, കലാമിൽ ഏറ്റവും നല്ല കലാം, ഏറ്റവും നല്ല വാചകങ്ങൾ, ഏറ്റവും നല്ല വാക്കുകൾ, അത് തിരഞ്ഞെടുത്ത് തരുന്ന ആളുകളുടെ കൂടെ ഇരിക്കാൻ, കമ തമ്ര് കൊണ്ടുവന്നിട്ടിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല തമ്ര് തിരഞ്ഞെടുക്കുന്നത് പോലെ, ഏറ്റവും പാകമായ, ഏറ്റവും നല്ല, ഏറ്റവും രുചികരമായ തമ്ര് തിരഞ്ഞെടുക്കുന്നത് പോലെ, കലാമിൽ ഏറ്റവും നല്ല കലാമ് തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ കൂടെയുള്ള ഇരുത്തം. യുരീദു റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ജിഹാദ് വസ്സലാഹ് വൽ ഇൽമുൻ നാഫിഉ. ഒന്നാമത്തേത് അൻഹ്മൽ അല ജിയാദിൽ ഖൈൽ ഫീ സബീലില്ലാ അൽ ജിഹാദ് വമുകാബദത്തുല്ലൈൽ അസ്സലാഹ് والعلم ومجالسة أقوام ينتقون أطايب الكلام كما ينتقى أطايب التمر العلم النافع مجالسة العلماء علماء كلد مجلس الذي كان صادقا وهذه درجات الفضائل إذان فضائل قلد درجة أنيتم شرشت ما يستان قلد درجة لان إبا وأهلها هم أهل الزلفة. ഇതിന്റെ ആളുകളെന്ന് പറഞ്ഞാൽ ഏറ്റവും അഫ്ളലായ അഴ്മാലുകളാണിത് മൂന്നും. ഇതിന്റെ ആളുകളാണ് അഹ്ലുസുൽഫ, അള്ളാഹുവിന്റെ സാമീപ്യമുള്ള അഹ്ലുസുൽഫ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ. വദ്ദറജാത് അഹ്ലുസുൽഫ വദ്ദറജാത്തുൽ ഉലിയ, ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന ആളുകൾ അവരാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ശേഷിക്കാൻ ഇഷ്ടപ്പെടാവുന്ന ഒന്നല്ല. തന്റെ ഈമാനിൽ സ്വാദിഖായ സിദ്ഖുള്ള ഒരാൾക്ക്, സ്വാദിഖ്, സ്വാദിഖ്യങ്ങളായ ഈമാനിന്റെ കാര്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ സുദുക്കോടുകൂടി ഉൾക്കൊണ്ടിട്ടുള്ളവരുടെ കാര്യം അവർ ജീവിക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിലേക്കുള്ള തഖറുബിനാണ്, അള്ളാഹന്റെ റിള കൊണ്ട് തൃപ്തിയടയുന്നതിനാണ്. വഖാല മുആദ് റളിയല്ലാഹു അൻഹു ഇൻദ മൗതിഹി, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻ അഅലമു നാസ് ബിൽ ഹലാൽ വൽ ഹറാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഇൻദ മൗതിഹി, അദ്ദേഹത്തിന്റെ മരണമാസന്നമായി കിടക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ഇന്നക തഅലം അന്നി ലം അകുൻ ഉഹിബ്ബുൽ ബഖാ ലിജരിയിൽ അൻഹാർ വലാ ലിഗർസിൽ അഷ്ജാർ വലാ ലിനകഹിൽ അസ്വാജ് വലാകിൻ ലിളമഇൽ ഹവാജിർ വമുകാബദതിൽ ലൈൽ വമുസാഹമതിൽ ഉലമാഇ ബിൽ റുകബ് ഇൻദ ഹിലഖിൽ ദിക്ർ. എന്താണ് ഈ വാക്കുകൾ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ഇന്നക തഅലം, അല്ലാഹുവേ നിനക്കറിയാം, അല്ലാഹുവേ നിനക്കറിയാം, അന്നി ലം അകുൻ അഹബ്ബുൽ ഉഹിബ്ബുൽ ബഖാ, ഈ ദുനിയാവിൽ ശേഷിച്ചിരിക്കാൻ, ദുനിയാവിലായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല. ലിജരിയിൽ അൻഹാർ, ഞാൻ ഈ ദുനിയാവിൽ അവശേഷിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ഒരിക്കലും ലിജരിയിൽ അൻഹാർ, പുഴകൾ ഒഴുക്കാൻ വേണ്ടിയല്ല. പുഴകൾ കീറി വെട്ടി അതിങ്ങനെ ഒഴുക്കി എങ്ങോട്ട് കൃഷിയിടങ്ങളിലേക്കൊക്കെ തിരിച്ചുവിടും, അതിൽ ചാലുണ്ടാക്കിയിട്ട് വെള്ളങ്ങൾ ഒഴുകുന്ന പുഴകളും തടാകങ്ങളും കൃഷിസ്ഥലങ്ങളിലേക്ക് തിരിച്ചുവിടും, അതാണ് ജറിയുൽ അൻഹാർ. അങ്ങനെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമൊഴുക്കാനല്ല ഈ ദുനിയാവിൽ ശേഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. വലാ ലിഗർസിൽ അഷ്ജാർ, അല്ലെങ്കിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനല്ല. വലാ ലിനകഹിൽ അസ്വാജ്, അതല്ലെങ്കിൽ ഭാര്യമാരുമായി സംസർഗത്തിലേർപ്പെട്ട് സുഖിക്കാനല്ല. വലാക്കിൻ, നേരമറിച്ച് റബ്ബേ, ഈ ദുനിയാവിൽ അവശേഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് എന്തിനെന്ന് നിനക്കറിയാം. അത് ലിളമഇൽ ഹവാജിർ, ലിളമഇൽ ഹവാജിർ, ഹാജിറത്തുകളിലെ ദാഹം സഹിക്കാനാണ്. ഹാജിറത്തുകൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ഇങ്ങോട്ട് ആദ്യം വരുന്ന സന്ദർഭം ഉണ്ടല്ലോ, ദുഹയുടെ സമയം, ആ ചൂട് സമയങ്ങളിലുള്ള ഉഷ്ണത്തിന്റെ സമയത്തുള്ള ദാഹം വന്നിട്ട് തൊണ്ട വരണ്ട് വമ അങ്ങേയറ്റത്തെ എന്താ പറയാ, പിന്നെ ദാഹം എന്നല്ല ദാഹത്തിന്റെ മൂർച്ച, അതിനാണ് വമ എന്ന് പറയാ. ദാഹിച്ച് വലയുന്ന ആ വലച്ചിൽ, അങ്ങനെ ഒരു ലമഉൽ ഹവാജിർ. ലമഉൽ ഹവാജിർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എപ്പോഴാണ് നമ്മൾ ലമ അനുഭവിക്കേണ്ടി വരുന്നത്? ഹവാജിറുകളിൽ, നോമ്പ് പിടിക്കുമ്പോഴാണ്. നോമ്പ് പിടിക്കുന്നതിന് വേണ്ടിയാ എന്നർത്ഥം. ലി ലമഉൽ ഹവാജിർ, നോമ്പെടുക്കാനാണ്. വമുകാബദത്തിൽ ലൈൽ, നേരത്തെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അതേ വാക്ക് തന്നെ, മുകാബദത്തുൽ ലൈൽ, രാത്രിയിൽ ദീർഘമായി ശരീരം ക്ഷീണിച്ച് നിസ്കരിക്കുന്നതിന് വേണ്ടിയാണ്. വമുസാഹമത്തിൽ ഉലമാ, വമുസാഹമത്തിൽ ഉലമാ ബിർറുകബ്, മുട്ടുകാലിൽ കുത്തിയിരുന്ന് ഉലമാക്കൾ, ഇൻദ ഹിലഖിൽ ദിക്ർ, ഹിലഖുൽ ദിക്റുകളിൽ, ദിക്റിന്റെ ഹിലഖുകളിൽ, ഇൽമിന്റെ മജാലിസുകളിൽ മുട്ടുകുത്തിയിരുന്ന് ഉലമാക്കളുടെ കൂടെ മുജാലസ നടത്തുന്നതിനും വേണ്ടി മാത്രമാണ്. ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ഇവിടെ ജിഹാദിന് പകരം നോമ്പിനെ പറഞ്ഞു. അത് അതുപോലെ അഫ്ളായ അമലാണ്. അപ്പൊ നോമ്പിനും വേണ്ടി, അതുപോലെ രാത്രി നിസ്കാരത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഉലമാക്കളോട് മുജാലസ നടത്തുന്നതിന്, അവരുടെ മജ്ലിസുകളിൽ, ദിക്റിന്റെ മജ്ലിസുകളിൽ മുട്ടുകുത്തിയിരുന്ന്, ഉലമാക്കളുടെ അടുക്കൽ മുട്ടുകുത്തിയിരുന്ന് ക്ഷീണിച്ച് ഇൽമു പഠിക്കുന്നതിന് വേണ്ടി. ഈ കാര്യങ്ങൾക്കല്ലാതെ റബ്ബേ, ഈ ദുനിയാവിൽ ശേഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിനക്ക് നന്നായി അറിയാം. അള്ളാഹുവിനെയാണ് സാക്ഷിയാക്കിയത്. ഈ അസറിന്റെ ചില റിവായത്തുകളിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മരണമാസന്നമായി കിടക്കുന്ന സന്ദർഭത്തിൽ പൊട്ടിക്കരഞ്ഞു. കരഞ്ഞപ്പോ ചിലർ ചോദിച്ചു, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്, എന്താണ് താങ്കൾക്കുള്ള പ്രയാസം? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കരയുന്നത് ഞാൻ കരയുന്നത് ലാലി ജറിയിൽ അൻഹാർ വലാലി ഗർസിൽ അഷ്ജാർ വലാലി നഖഹിൽ അസ്വാജ്, ഇതിനൊന്നിനും വേണ്ടിയല്ല, ഇതൊന്നും ആലോചിച്ചിട്ടല്ല ഞാൻ കരയുന്നത്. വലാക്കിൻ, ഞാൻ കരയുന്നത് ലിളമഇൽ ഹവാജർ വമുകാബദത്തിൽ ലൈൽ വമുസാഹമത്തിൽ ഉലമാ ബിർറുകബി ഇൻദ ദിക്ർ, അതിനാണ് ഞാൻ കരയുന്നത് എന്നാണ്. അത് കരച്ചിൽ വരേണ്ട കാര്യമാണ്. അല്ലാതെ ദുനിയാവിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലയിൽ ഈമാനിന്റെ കാര്യത്തിൽ സത്യസന്ധരാണെങ്കിൽ ജീവിക്കുന്നത് തന്നെ അള്ളാഹുവിലേക്ക് തകർറുബുണ്ടാകാനുള്ള ഇത്തരം അഫ്ളലായ അഅ്മാലുകൾക്ക് വേണ്ടിയാണ്. അതിനാണ് നമ്മൾ കരയേണ്ടത്. പക്ഷെ നമുക്ക് നസ്അലുല്ലാഹ് ലനാ വലക്കുമുൽ ആഫിയ വസ്സലാമ, അള്ളാഹ് നമുക്ക് ആഫിയത്തും സലാമത്തും തരട്ടെ. അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിൽ നിന്ന് അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പലരും മരിക്കാൻ കിടക്കുമ്പോഴുള്ള സന്ദർഭം ഒരല്പം ഓർമ്മകെട്ട് പിന്നെ ഓർമ്മ വരുമ്പോഴൊക്കെ എന്തേ പറയാനുണ്ടാവുള്ളൂ, ദുനിയാവിന്റെ പലതുമേ അവർക്ക് പറയാനുള്ളൂ. അതിലാണ് അവരുടെ ദുഃഖവും ദുരിതവും, അതിലാണ് അവരുടെ പ്രയാസങ്ങളും, അതിലാണ് അവരുടെ വേദനകളും. അവരെ സമാശ്വസിപ്പിക്കാൻ ആരുമില്ല. എന്നാൽ അള്ളാഹിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന് വേണ്ടി ജീവിച്ചിട്ടുള്ള, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ളവർ, അവര് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ദുനിയാവിന്റെ ഒരു കാര്യവും ആലോചിച്ചിട്ട് അവർക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ഭൂതകാലം ഓർത്തിട്ട് പേടി ദുഃഖിക്കേണ്ടി വരില്ല, ഭാവി ഓർത്തിട്ട് ഭയപ്പെടേണ്ടതുമില്ല. അവരെ മലക്കുകൾ സമാശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ നിങ്ങളുടെ ഭാവി ഓർത്തിട്ട് പോകാനുള്ള പരലോകത്തെ ഓർത്ത് പേടിക്കേണ്ട. വലാ തഹ്സനു, നിങ്ങൾ വിട്ടുപോകുന്ന നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരോർത്തിട്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട, അള്ള ഏറ്റെടുക്കും, അവരല്ല ഏറ്റെടുത്തോളും. അത് മലക്കുകൾ സമാശ്വസിപ്പിക്കാനുണ്ടാകും, മറ്റൊരാരാശ്വസിപ്പിക്കാനുണ്ടാകും, ആരും ആശ്വസിപ്പിക്കാനില്ല. അതുകൊണ്ട് തന്നെ അവനവന്റെ ബേജാറ്, അവനവന്റെ ബേജാറുകൾ എന്നുള്ളത് തീർത്തിട്ട് ഒരു 31-ാം തീയതി ഉണ്ടാവില്ല. അവനവന്റെ ബേജാറ് തീർത്തൊരു 31-ാം തീയതി നമുക്കുണ്ടാവില്ല. അതും കൊണ്ടേ നമുക്ക് പോകേണ്ടി വരുള്ളൂ. അത് ഓരോ ദിവസവും ഒന്നൊന്നിനുമേൽ വർദ്ധിക്കല്ലാതെ കുറയുകയുമില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് അള്ളാഹിനോടുള്ള കരാറിൽ, അള്ളാഹുവിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈമാനിൽ, അള്ളാഹുവിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള തൗഹീദിൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ കലിമത്തു തൗഹീദിൽ സിദുക്കുള്ളവരാവുക എന്നുള്ളതാണ്. ആ സിദുക്കുണ്ടെങ്കിൽ അല്ലാ യതമന്നൽ ഹയാ ഇല്ലാ ലിൽഹഖ്, ജീവിതം തന്നെ ആഗ്രഹിക്കും, ജീവിതം ആഗ്രഹിക്കാതിരിക്കണം, ഇല്ലാ ലിൽഹഖ്, ജീവിതം കൊതിക്കുന്നത് ഹക്കിന് വേണ്ടി മാത്രമായിരിക്കണം. രണ്ടാമത്തേതോ വല യഷ്ഹദു മിൻ നഫ്സിഹി ഇല്ലാ അസറൻ നുഖ്സാൻ, ഇല്ലാ അസറൻ നുഖ്സാൻ, യഅനി ലാ യറാ നഫ്സഹു ഇല്ലാ മുഖസ്സിറ, തന്റെ നഫ്സിനെ കുറിച്ചൊന്ന് പുനരാലോചന നടത്തിയാൽ വീഴ്ചയുള്ളതായിട്ടല്ലാതെ കാണില്ല. സത്യസന്ധരാണോ, സിദുക്കുണ്ടോ, സിദുക്കിന്റെ രണ്ടാമത്തെ ദർജയിൽ എത്തിയോ, ജീവിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി. തന്റെ നഫ്സിലേക്ക് മടങ്ങുമ്പോൾ നഫ്സിനെ കാണുന്നത് എല്ലാം പെർഫെക്റ്റാണ് എന്നല്ല, കുറവുകൾ കൊണ്ടാണ്, ന്യൂനതകൾ കൊണ്ടാണ്, ന്യൂനതകൾ കൊണ്ടാണ്, കുറവുകൾ കൊണ്ടാണ് നഫ്സിനെ കാണുക. വൽ മൂജിബു ലഹു ലിഹാദിഹി റുഇയ ഇസ്തിഅലാമു മത്ലൂബിഹി, എപ്പോഴാണ് ഒരാൾക്ക് തന്റെ നഫ്സ് വീഴ്ച വരുത്തുന്നതാണ്, കുറവുകൾ ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ ഒരാളെ സഹായിക്കുന്ന കാര്യം എന്താണ്? വൽമൂജിബു ലഹു, അത് അനിവാര്യമാക്കുന്നത്, ലിഹാദിഹി റുഇയ, ഇങ്ങനെ ഒരാൾക്ക് തന്റെ നഫ്സിനെ കാണണമെങ്കിൽ അതിനുള്ള മൂജിബ്, അതിനെ അനിവാര്യമാക്കി തീർക്കുന്ന കാര്യം, ഇസ്തിഅലാമു മത്ലൂബിഹി, താൻ തേടുന്ന കാര്യത്തിന്റെ വലുപ്പം മനസ്സിലാക്കല. ഏതാണ് തന്റെ ലക്ഷ്യം, അതിന്റെ വലുപ്പം മനസ്സിലാക്കിയാൽ തന്റെ അടുക്കൽ നിന്നുള്ള ന്യൂനതകളുടെ വലുപ്പം മനസ്സിലാകും, തന്റെ അടുക്കൽ നിന്ന് കുറവ് വരുന്നതിന്റെ വലുപ്പം മനസ്സിലാകും, എന്താണ് തന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയാൽ. വമഅരിഫത്തുഹു ബിഉയൂബിഹാ, തന്റെ നഫ്സിന്റെ ഉയൂബുകൾ, തന്റെ നഫ്സിന്റെ കുറവുകൾ സ്വയം ഒരാൾ തന്നെ തന്നെ കണ്ണാടിയാക്കി വെച്ച് കാണാൻ സാധിച്ചാൽ, മനസ്സിലാക്കാൻ സാധിച്ചാൽ, വഖല്ലത്തി സാദിഹി ഫി ഐനിഹി, പരലോകത്തേക്കുള്ള യാത്രയിൽ തന്റെ സാദ്, തന്റെ യാത്രാ വിഭവങ്ങൾ എത്രയുണ്ട്, അതിന്റെ കുറവെന്ത് എന്ന് പരിശോധിച്ചാൽ ഫമൻ അറഫല്ലാ വഅറഫ നഫ്സഹു ലം യറ നഫ്സഹു ഇല്ലാ ബിഐനിൻ നുഖ്സാൻ, ആരാണോ അല്ലാഹുവിനെ അറിയുന്നത്, തന്റെ നഫ്സിനെയും അറിയുന്നത് അല്ലാഹനെ അറിയേണ്ടതുപോലെ അറിഞ്ഞു, തന്റെ നഫ്സിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും ചെയ്താൽ ലം യറ നഫ്സഹു ഇല്ലാ ബിഐനിൻ നുഖ്സാൻ, സ്വന്തം നഫ്സിനെ കുറവിന്റെ കണ്ണിലൂടെ അല്ലാതെ അവന് കാണാൻ കഴിയില്ല. അതിനാദ്യം അല്ലാഹനെ അറിയണം, അല്ലാഹുവിന്റെ അലമത്തറിയണം, അവനാണല്ലോ നമ്മുടെ മത്ലൂബ്, അവന്റെ വജ്ഹ് കാണണം എന്നുള്ളതാണല്ലോ നമ്മുടെ മത്ലൂബ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലാഹന്റെ വജ്ഹ് കാണലാണ്. അല്ലാഹുവിന്റെ വജ്ഹ് കാണൽ എന്ന് പറയുന്നത് അത്രത്തോളം വലിയ കാര്യമാണ്. സ്വർഗം ലഭിക്കുന്നതിനേക്കാൾ അതിനേക്കാളും വലുതാണത്. സ്വർഗം, സ്വർഗത്തിൽ അല്ലാഹന്റെ വജ്ഹ് കാണുക എന്നുള്ളത് അതിനേക്കാളും വലുതാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ എന്നാണ് അല്ലാഹ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ലില്ലദീന അഹ്സനു, ഇഹ്സാനോടുകൂടി ജീവിച്ചിട്ടുള്ള ആളുകൾ, എന്റെ ഇഹ്സാൻ അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അല്ലാഹുക്ക് നീ ഇബാദത്ത് ചെയ്യലാണ്, നീ അവനെ കാണുന്നത് പോലെ. ഇനി നീ അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഉറപ്പോടുകൂടി അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്തിട്ടുള്ള അല്ലദീന അഹ്സനു, ലില്ലദീന അഹ്സനു ഇഹ്സാൻ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ അവർക്കുണ്ട് അൽ ഹുസ്ന ഐ അൽ ജന്ന, സ്വർഗം അവർക്കുള്ളത്. വസിയാദ ഐ അന്നദറു ഇലാ വജ്ഹില്ലാ, സിയാദത്ത് എന്ന് പറഞ്ഞത് സ്വർഗം പിന്നെയുള്ള വർദ്ധനവ് എന്താണ്, അതിനപ്പുറം ലഭിക്കാനുള്ളത് എന്താണ്, അന്നദറു ഇലാ വജ്ഹില്ലാ, അള്ളാഹുവിന്റെ വജ്ഹ് കാണലാണ്. അത്രമേൽ തൃപ്തിപ്പെടുന്ന വേറൊന്ന് സ്വർഗവാസിക്കില്ല. സ്വർഗം എന്ന് പറയുന്നത് തന്നെ വളരെ വില പിടിച്ചതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഖാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വില പറഞ്ഞു തന്നിരിക്കുന്നത്. അലാ ഇന്ന സിൽഅത്തല്ലാഹ്, അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന, നിങ്ങളോട് നടത്തുന്ന ഇടപാടിൽ അല്ലാഹ് വെച്ചിരിക്കുന്ന ആ ഇടപാടിനുള്ള കാര്യം എന്താണ്? ആ സിൽഅത്ത്, അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ ഇടപാടിന് വെച്ചിരിക്കുന്ന ചരക്കെന്താണ്? അത് ഖാലിയ, ഏറ്റവും വില പിടിച്ചതാണ്. ഏറ്റവും വില പിടിച്ചത് ദുനിയാവിൽ ഏതൊരു വില പിടിച്ച വസ്തു ഉണ്ടോ അതിനേക്കാളൊക്കെ വില പിടിച്ചതാണ്. ഈ ദുനിയാവും ഇതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാളും വില പിടിച്ചതാണ്. ഖാലിയത്താണ്, അതിന്റെ വലുപ്പം നമ്മൾ മനസ്സിലാക്കണം. അല ഇന്ന സിൽഅത്ത് അല്ലാഹിൽ ജന്ന, അല്ലാഹ് മുന്നിൽ വെച്ചിരിക്കുന്ന സിൽഅത്ത് സ്വർഗമാണ്. ആ സ്വർഗം തന്നെ വില പിടിച്ചതാണ്. അതിനേക്കാളും അപ്പുറമാണ് അൽഹുസ്ന കഴിഞ്ഞാൽ സിയാദ അന്നദറു ഇലാ വജ്ഹില്ലാ. ഇതാണ് നമ്മുടെ മത്ലൂബ്, അല്ലാഹന്റെ വജ്ഹ് കാണണം എന്നത് മാത്രമാണ് അല്ലാഹുവിൽ ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള, തൗഹീദ് ഉൾക്കൊണ്ടിട്ടുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ വലുപ്പം കാണണം. അത് കാണുമ്പോൾ അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല സ്വർഗം, വെറുതെ കിട്ടൂല അല്ലാഹന്റെ റിള, വെറുതെ കിട്ടൂല അല്ലാഹന്റെ വജ്ഹ് കാണാനുള്ള സൗഭാഗ്യം. അത് വെറുതെ കിട്ടുന്നതല്ല, വമ്പൻ പ്രയാസമുള്ള ത്യാഗങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മുടെ നഫ്സിലേക്ക് എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കി, ഇത് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ കഥ എന്താ? ചെയ്യുന്നത് തന്നെ വളരെ കുറവ്, ചെയ്യുന്നത് തന്നെ വളരെ കുറവ്. ഫർളായതിൽ നിന്ന് എത്രയുണ്ട് നമ്മൾ ചെയ്യുന്നത്? സുന്നത്തായതിൽ നിന്ന് എത്രയുണ്ട് നമ്മൾ ചെയ്യുന്നത്? ഒന്നും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഓരോ സന്ദർഭങ്ങളിൽ, ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ചെയ്യേണ്ടുന്ന ദിക്റുകൾ എടുത്തു നോക്ക് നിങ്ങൾ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉള്ള ദിക്ർ മുതൽ തിരിച്ചുറങ്ങാൻ കിടക്കുമ്പോൾ വരെയുള്ള, ഉറങ്ങുന്നതിന് മുൻപ് വരെയുള്ള ദിക്റുകളൊക്കെ, അതിൽ ഓരോ സന്ദർഭത്തിലും ഓരോന്നുണ്ട്, അതിൽ എത്രണ്ണം നമുക്കറിയാം? ഓരോ സന്ദർഭത്തിലുമുള്ള ഒരെണ്ണം വീതം എത്രണ്ണം അറിയാം? ഒരെണ്ണല്ല, ഒരു നിസ്കാരത്തിൽ തന്നെ എടുക്കണി നിങ്ങൾ. നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്കറിയാലോ, നമുക്കിപ്പോ റുക്കുഴയിൽ നിന്നാ നമുക്ക് എന്താ അറിയാവുന്ന ദിക്ർ? ഭൂരിഭാഗം ആളുകൾക്കും അറിയാവുന്ന ദിക്ർ എന്താ? സുബ്ഹാന റബ്ബിയൽ അലീം. കുറച്ചുകൂടി വില കൊടുക്കുന്ന ആളുകൾ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇനി കുറച്ചുകൂടി ഒന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫ്ർലി. തീർന്നോ? ഇനി എത്ര ഉണ്ട്? സ്ഥിരപ്പെട്ടതിൽ എത്ര ഇനിയുണ്ട്? അതിൽ നിന്ന് എത്ര നമുക്കറിയാം? ഇനി അറിയുന്നതിൽ നിന്ന് തന്നെ എത്ര നമ്മൾ ചെയ്യുന്നുണ്ടാകും? എത്ര നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്? ചെയ്യാനുള്ള അറിയാനുള്ള തൗഫീഖ് എന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്താണ് അറിഞ്ഞത് ചെയ്യാനുള്ള മറ്റൊരു തൗഫീഖ്. എത്ര നമ്മൾ ചെയ്യുന്നുണ്ട്? ഇതൊരു ദിക്റിന്റെ കാര്യം എങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നവാഫിലുകൾ, കർമ്മങ്ങൾ, നമ്മുടെ മേലുള്ള വാജിബാത്തുകൾ എത്രയാണ് ഖൈറിന്റെ മേഖല, ഇതൊക്കെ കൂടി ചെയ്തിട്ട് ഇതിൽ നിന്നൊക്കെ ഇഖ്ലാസോടുകൂടി ചെയ്തത് മാത്രമേ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. അങ്ങനെ അല്ലാഹ് സ്വീകരിക്കും എന്ന് ഉറപ്പുള്ള ഇഖ്ലാസോടുകൂടി ചെയ്തത് എന്ന് പറയാവുന്ന ഒരു രണ്ടരക്കയത്ത് നമുക്കുണ്ടോ? ഒന്നും വേണ്ട. ഞാൻ സാധാരണ നിങ്ങൾ ഓർമ്മിപ്പിക്കാറുള്ള ഒന്നുണ്ട്, എന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ള ഒന്നുണ്ട്. നമുക്കറിയാലോ, ഒരുപാട് കാലങ്ങളായി നമ്മൾ കേട്ട് ശീലിച്ചു പോരുന്നൊരു ഹദീസ് ഉണ്ട്. മൂന്ന് മുൻഗാമികളായ മൂന്ന് ആളുകൾ, സ്വാലിഹീങ്ങളായ മൂന്നാളുകൾ, അവര് മൂന്ന് പേരും തങ്ങളുടെ ജീവിത സന്ധാരണ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടു പോയി. അങ്ങനെ മഴയും കാറ്റും കോളുമെല്ലാം വന്നപ്പോ അവര് മൂന്നാളുകളും കൂടി അതിൽ നിന്ന് അഭയം പ്രാപിക്കാൻ വേണ്ടി കാറ്റിൽ നിന്നും കോളിൽ നിന്നും മഴയിൽ നിന്നുമൊക്കെ ഒരു സുരക്ഷിതത്വം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മലമടക്കിലേക്ക്, മലയുടെ ഉള്ളിലേക്ക് കയറി നിന്നു, ഒരു ഗുഹന്റെ ഉള്ളിലേക്ക് കയറി നിന്നു. കാറ്റിന്റെ ശക്തിയിൽ ഗുഹയുടെ മുഗൾ ഭാഗത്ത് നിന്നൊരു പാറ വന്ന് വീണ് ഗുഹാമുഖം അടഞ്ഞുപോയി. ഈ ചരിത്രം കേട്ടിട്ടില്ലാത്ത ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുന്നവരിൽ ഉണ്ടാവില്ല. ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇഖ്ലാസിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കാറുള്ള ഹദീസാണ്. ഇഖ്ലാസിനെ കുറിച്ച് പറയുന്നിടത്ത് ഇമാം നവവി റിയാദു സ്വാലിഹീനിൽ ഇഖ്ലാസിനെ കുറിച്ച് പറയുന്ന ബാബിലി ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഗുഹാമുഖം അടഞ്ഞു പോയപ്പോ അതിൽ നിന്ന് തള്ളി, മഴയൊക്കെ കഴിഞ്ഞു, പാറ തള്ളി നോക്കുമ്പോ തള്ളി, അവര് മൂന്നാളെ കൂടി തള്ളിയാൽ അത് നീങ്ങുന്നില്ല, തുറയുന്നില്ല. അപ്പൊ അവസാനം അവര് പരസ്പരം പറഞ്ഞു, നമ്മളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇനി നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള അള്ളാന്റെ വജുഹിന് വേണ്ടി മാത്രം, ഖാലിസായി അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി ചെയ്തിട്ടുള്ള അമലുകൾ മുൻനിർത്തിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാമല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ ഒരാള് തന്റെ ഉമ്മക്കും വാപ്പക്കും ചെയ്തു കൊടുത്തിരുന്ന ബിർറ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി ചെയ്തു കൊടുത്തിരുന്ന ബിർറിൽ നിന്നൊന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്പം നീങ്ങി, എന്നാലും പുറത്തു പോരാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ആള് തന്റെ ഒരു അമ്മാവന്റെ മകളെ തന്റെ ഇംഗിതത്തിന് വേണ്ടിയിട്ട് ചാൻസ് കിട്ടാൻ കാത്തിരുന്നു. അവൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോ അതിലേക്ക് ക്ഷണിച്ചു, പൈസയും കൊടുത്തിട്ട് അതിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അവള് ഈ ആ ഇരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാം റെഡിയായി, എല്ലാ കാര്യം ശരിയായി, അതിനു വേണ്ടിയിട്ട് ഇരിക്കുന്ന സന്ദർഭം, കിടക്കുന്ന സന്ദർഭത്തിൽ അവൾ പറഞ്ഞു, യാ അബ്ദുള്ളാ ഇത്തഖില്ല. ആ സന്ദർഭത്തിൽ ഇത്തഖില്ല എന്ന് കേട്ടപ്പോൾ അവിടുന്ന് റബ്ബേ, നിന്നെ മാത്രം ഓർത്തിട്ട് നിനക്ക് വേണ്ടി മാത്രം അതിൽ നിന്ന് പിന്തിരിഞ്ഞു ഞാൻ. ഗുഹാമുഖം കുറച്ചുകൂടി നീങ്ങി, പക്ഷെ പുറത്തിറങ്ങാൻ സാധിച്ചില്ല. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാനൊരു അജീർണ നിശ്ചയിച്ചിരുന്നു, ഒരു കൂലിക്കാരനെ നിശ്ചയിച്ചു എന്റെ ആടുകളെയും മറ്റും നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അയാൾ ഒരിക്കൽ എന്നോട് അല്പം ഒന്ന് ദേഷ്യം പിടിച്ചിട്ട് അയാളുടെ കൂലി വാങ്ങാതെ ഒരു ദിവസം പോയി കളഞ്ഞു. കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്റെ കൂലി തരാൻ വേണ്ടി പറഞ്ഞു. അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന കൂലി ഒരാട്ടിൻകുട്ടി, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആട്ടിൻകുട്ടികളായിരുന്നു. അത് ഞാൻ നോക്കി വലുതാക്കി, ഒരു താഴ്വാരം നിറയെ ആടിൻപറ്റമുണ്ടായിരുന്നു അവന്റെ സമ്പത്ത് വലുതായിട്ട്. അയാൾ തിരിച്ചു വന്നിട്ട് കൂലി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ദാ ആ കാണുന്നത് മുഴുവൻ നിന്റെ കൂലിയാണ്, എടുത്തോളി എന്ന് പറഞ്ഞു. ഞാൻ അബ്ദുള്ള, ലാ തസ്തഹസിനി, കളിയാക്കല്ലേ, കുടുങ്ങിയിട്ട് വരുന്ന നേരത്ത് പരിഹസിക്കല്ലടാ, പരിഹസിക്കല്ലടോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, പരിഹസിക്കല്ല ഞാൻ, അത് താങ്കളുടേതാണ്, അള്ളാഹ് അതിന് ഇത്രത്തോളം അത് വർദ്ധിപ്പിച്ചു, ഞാനത് സംരക്ഷിച്ചു എന്ന് മാത്രം, അത് മുഴുവൻ താങ്കൾക്കുള്ളതാണ്, എടുത്തോളൂ എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്, റബ്ബെ നിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അവന്റെ കൂലി സൂക്ഷിച്ച് സംരക്ഷിച്ച് അത് മുഴുവനായി അവന് കൊടുത്തത്. അത് ഗുഹാമുഖം മുഴുവൻ നീങ്ങി അവർ രക്ഷപ്പെട്ടു. ഒരിക്കലൊന്നും ഇതുപോലൊന്ന് കുടുങ്ങേണ്ടി വന്നാൽ ലാ ഖദറല്ലാഹ് ആഫാനല്ലാഹു വഇയാക്കും, ഇങ്ങനെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഗുഹയിലോ ഏതെങ്കിലും ഒരു മാളത്തിലോ ഏതെങ്കിലും ഒരു കുടുക്കിലോ കുടുങ്ങണ നേരത്ത് അല്ലാഹുവിന് വേണ്ടി മാത്രമായി വേറൊന്നും ലക്ഷ്യം വെക്കാതെ, അല്ലാഹുവേ ഞാൻ ചെയ്തതാണ് ഇത്, റബ്ബേ അത് നിനക്കറിയാമല്ലോ, ഇൻ കുൻത തഅലമു, ഇത് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്, റബ്ബേ നീ അറിയുന്നുവെങ്കിൽ നിനക്കറിയാമല്ലോ ഞാനിത് ചെയ്തത് നിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാനുള്ള ഒരു കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ടാവും? ഒന്നുണ്ടോ നമുക്കെടുത്തു പറയാൻ? എന്നിട്ടല്ലേ, അപ്പൊ ഒരെണ്ണം നമ്മൾ ഇഖ്ലാസോട് കൂടിയിട്ട് നല്ല ബോധത്തിൽ നിർവഹിച്ചു എന്ന് പറയാവുന്ന ഒരു അമല് നമ്മൾ അവനവനെ പരിശോധിച്ചു നോക്ക്. ഇനി നമ്മുടെ അമലുകളുടെ അവസ്ഥ എന്താ? ചെയ്യുന്നതിന്റെ തന്നെ കഥ എന്താ? അഞ്ചേരത്തെ നിസ്കാരം, ഫർളായ നിസ്കാരത്തിന്റെ തന്നെ കഥ എന്താ? അത് അല്ലാഹു അക്ബർ എന്ന് പറയണത് തന്നെ ഫുൾ ഓർമ്മയിലൊന്നും അല്ല. എന്നിട്ട് കൈ കെട്ടിയാ പിന്നെ ബോധം വീഴ എപ്പോഴായിരിക്കും? അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴാണ് ബോധം വീഴുക, നിസ്കാരത്തിലായിരുന്നു എന്നുള്ളത്. അതുവരെ വേറെന്തോ ലോകത്താണ്. പിന്നെ അതിനു വേണ്ടിയിട്ട് ശൈത്താൻ ഓരോന്ന് വേറെ മെനഞ്ഞുണ്ടാക്കും. ഇവിടുത്തെ ഓരോരുത്തർ ചിലപ്പോ ഖുർആൻ ഈണത്തിൽ ഓതണം എന്നുള്ളത് വിട്ടിട്ട് പാട്ട് പാടാൻ തുടങ്ങിയ, ഹിന്ദി പാട്ടിന്റെ ഈണത്തിൽ ഓതിയാല്, കുഫ്ഫാറുകളുടെ ലഹനിൽ ഓതിയാല്, അത് വേറെന്തിലെങ്കിലും നമ്മൾ പോവും. അതല്ലെങ്കിൽ പള്ളികളൊക്കെ എന്റെ എക്കോ ഇട്ടിട്ട് ഡി ജെ ആക്കി കളഞ്ഞാല് നിസ്കരിക്കാൻ നിൽക്കുമ്പം ഖുർആനിലല്ല നമുക്ക് തഫക്കുർ ഉണ്ടാകുക, ഖുർആനിലെ തദബ്ബുർ ഉണ്ടാകുകയല്ല ചെയ്യുക, വേറെന്തില്ലെങ്കിലും പോകും. ഈ അവസ്ഥയിലേക്കൊക്കെയാണ് പള്ളികളിൽ ശൈത്താൻ കയറിയിട്ട് നല്ലോം വലസ്സുകൾ. എങ്ങനെങ്കിലും നമ്മളെ നിസ്കാരം തട്ടിക്കൊണ്ടുപോകാൻ, അതിനു വേണ്ടി കൂട്ടു നിൽക്കാൻ ശൈത്താന്റെ ഔലിയാക്കൾ കുറെ എണ്ണം. അവരല്ലാന്റെ ഔലിയാക്കളല്ല, പള്ളി സംരക്ഷിക്കാൻ കഴിയുന്നവരല്ല. പള്ളികളിൽ അലങ്കാരങ്ങളും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിരിപ്പ്, ആ വിരിപ്പില് വെറുതെ മൂന്നാല് വരകളെ ഉള്ളൂ, അതിനാണ് അലം എന്ന് പറയാം, വരകളുള്ളൊരു വിരിപ്പ്. അത് ഒരു ഹദിയ കിട്ടിയപ്പോ ആയിഷ ബീവി റസൂലിനൊക്കെ കൊടുത്തു. അത് ഹദിയ കിട്ടിയതാണ്, ഹദിയ കിട്ടിയതുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അതിലേക്ക് നോക്കിയപ്പോ നിസ്കാരത്തിന്റെ ശ്രദ്ധ വിട്ടു. വെറുതെ വരകള്, വെറുതെ രണ്ടു മൂന്ന് വരകളുള്ളത്. നിസ്കാരത്തിന്റെ ശ്രദ്ധ വിട്ടപ്പോ റസൂലുള്ള ഉടനെ തന്നെ കൊടുത്തു, വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോകുക, ഇത് ഹബ്ബി, ഇത് കൊണ്ടുപോ. എന്നിട്ട് കരിമ്പടം, ഒരു ഡിസൈനുമില്ലാത്ത പരുപരുത്ത അംബജാനിയത്ത് അബൂജഹമിന്റെ അടുക്കൽ പോയിട്ട് ഇത് കൊടുത്തിട്ട് അംബജാനിയത്ത് എനിക്ക് തിരിച്ചുകൊണ്ട് എനിക്ക് വാങ്ങിക്കൊണ്ടുവാ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിക്കാൻ നിന്നത്. ഒരു വിരിപ്പിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ, ഇന്ന് നമ്മള് സജ്ജാദ എന്നാ പറയാ, മുസല്ല അല്ലെങ്കിൽ സജ്ജാദ എന്ന് പറയുന്നത് അതൊക്കെ ജൂതന്മാര് ഡിസൈൻ കൊടുത്തതാണ്. തുർക്കികളുടെ ഭരണകാലത്താണ് ഇസ്ലാമിക് കാലിഗ്രഫി എന്ന് പറഞ്ഞിട്ട്, ജൂതന്മാരാണ് തുർക്കികളുടെ ഭരണകാലത്തിന്റെ പിന്നില്, അവരൊക്കെ കൂടി ഇസ്ലാമിക് കാലിഗ്രഫി എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം കൊണ്ടുവന്നു. പിന്നെ കുറെ മിനാരങ്ങള്, മിനാരങ്ങളുടെ അസിൽ എന്താന്ന് അറിയണമെങ്കിൽ നിങ്ങള് ഇവിടെ ഉണ്ട് ചില പള്ളികള്, ഏത് പള്ളിയാണെന്ന് അറിഞ്ഞാൽ മതി, അതിന്റെ അസിൽ തന്നെ അവിടെ നിന്നാണ്. അങ്ങനത്തതൊക്കെ കൊണ്ടുവന്ന് ഡിസൈൻ ചെയ്ത് പിന്നെ വേറെ പല ചിത്രങ്ങളും ആക്കി അത് നോക്കി എന്നിട്ട് അതിന്റെ ഡിസൈൻ നോക്കലേ നിർവാഹം ഉണ്ടാവുള്ളൂ. അപ്പൊ പലരും ചോദിക്കും, ഞമ്മക്കൊന്നും നമ്മളെ നിസ്കാരത്തില് ഒന്നും നഷ്ടപ്പെടാറില്ലല്ലോ, അങ്ങനെ നമ്മളെ ശൈത്താൻ ഉപദ്രവിക്കാറില്ല, ഇതൊക്കെ ഉണ്ടായിട്ടും. അത് പണ്ട് ജൂതന്മാര് പറഞ്ഞിരുന്ന വാചകമാണ്, റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് സഹാബത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയാറുണ്ടായിരുന്നു, നിങ്ങളെ നിസ്കാരത്തിൽ ഇങ്ങനെ ഖുശു നഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, ശൈത്താൻ പ്രയാസം ഉണ്ടാക്കണം നിങ്ങൾ വല്ലാതെ പറയണ്ടല്ലോ, ഞങ്ങളെ നിസ്കാരത്തിൽ ശൈത്താൻ ഞങ്ങളെ പ്രയാസം ഉണ്ടാക്കാറില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയാണ് എന്നാണ് എന്റെ ഓർമ്മ തിരിച്ചവരോട് പറയാറുണ്ടായിരുന്നത്. വമാ യഫ്അലു ശൈത്താനു ഫീ ഖൽബി ഫീ ബൈതിൻ ഖരീബ്, ആകെ പൊളിഞ്ഞിറക്കണ ഹൃദയത്തിന്റെ ഉള്ളിൽ, ഫി ഖൽബിൻ ഖരീബ്, ആദ്യം തന്നെ പൊളിഞ്ഞിറക്കണോർത്ത് പിന്നെ ശൈത്താൻ ഇനി എന്ത് പണിയെടുക്കാനുള്ളത്? ഒരു വസ്വാസം ഉണ്ടാവൂലെ ശൈത്താൻ? ശൈത്താൻ വസ്വാസം ഉണ്ടാക്കൂല അവരുടെ ഇബാദത്തുകളിൽ. ശൈത്താൻ വസ്വാസം ഉണ്ടാക്കുന്നത് മുഅമ്മറത്തായ നന്മകൾ കൊണ്ട് നിബിഡമായി നിൽക്കുന്ന അള്ളാഹനെ ഓർക്കുന്നിടത്ത് വന്നിട്ടാണ്, ഉദ്കുർക്കഥ, നീ അതാർത്തോക്കി, ഇതോർത്തോക്കി, മറ്റേതോർത്തോക്കി, ഹത്താലുഖുറല്ലാ, അള്ളാഹനെ മാത്രം ഓർക്കുന്നത് ഒഴിവാക്കിയിട്ട് വേറെല്ലാ ഓർമ്മയും നിസ്കാരത്തിൽ ഉണ്ടാക്കി തരാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ തന്നെ നമ്മുടെ ഒക്കെ കഥ. അപ്പൊ പിന്നെ നമ്മുടെ നഫ്സിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ. നമ്മുടെ നഫ്സിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ലക്ഷ്യത്തിന്റെ വലുപ്പവും, നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിന്റെ വജിഹ് കാണുക എന്നുള്ളതാണ്, അതിന്റെ വലുപ്പവും നമ്മുടെ നഫ്സിന്റെ കുറവും, അത് രണ്ടും പരിശോധിക്കണം. അത് രണ്ടും നമ്മളൊന്ന് നോക്കിയാൽ അവന് ബോധ്യമാകും, ഇസ്തിസ്ഖാറു നഫ്സി, തന്റെ നഫ്സിന്റെ ചെറുപ്പം എത്രയാണ്, താൻ എത്ര ചെറിയൊരു പുഴുവാണ്, തന്റെ നഫ്സ് എത്ര ചെറുതാണെന്ന് ബോധ്യമാകും. നഫ്സിന്റെ ഉയൂബുകൾ, സ്വന്തം നഫ്സിന്റെ ന്യൂനതകളൊക്കെ അപ്പൊ ബോധ്യമാവും. നമുക്കതൊന്നും നോക്കാൻ തന്നെ നേരം കിട്ടൂലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മറ്റുള്ളവന്റെ കണ്ണിന്റെ ഉള്ളിൽ ഒരു കരട് വീണാൽ നന്നായിട്ട് നമ്മൾ കാണും. നമ്മളെ കണ്ണിന്റെ വിലങ്ങനെ വെച്ചിട്ടുള്ളത് നല്ല മരത്തടിയായിരിക്കും, ആ തടി നമ്മൾ കാണൂല. വലിയ തടികൾ, തടിക്കഷ്ണങ്ങൾ ഇങ്ങനെ കണ്ണിന്റെ അടുത്ത് വെച്ചിട്ടാണ് മറ്റൊന്നാ ഇടം കണ്ണിട്ട് നോക്കണത്. അപ്പൊ നോക്കുമ്പോ ഒരു കരടുണ്ടല്ലോ, നീ ഇങ്ങനെയാണല്ലോ, നിന്റെ അടുത്ത് അതുണ്ടല്ലോ, നിന്റെ അടുത്ത് ഇതുണ്ടല്ലോ, മറ്റവന്റെ അടുത്ത് അതുണ്ടല്ലോ, അവന്റെ അടുത്ത് ഇതുണ്ടല്ലോ എന്നറിട്ട് ചെറിയ 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 ഫുദൂലുകൾ ഇങ്ങനെ കൊണ്ടുവരും. ഇവന്റെ അടുത്തുള്ളത് അതിനേക്കാളും വലിയ വിലങ്ങുതടിയായിരിക്കും. അതൊന്നും കാണില്ല, അവനവന്റെ ന്യൂനതകൾ എന്നുള്ളത് കാണൂല. അത് കാണുന്നിടത്താണ്, അവനവന്റെ ന്യൂനതകൾ കാണുകയും റബ്ബിന്റെ മഹത്വം അറിയുകയും ചെയ്യുന്നിടത്താണ്. അള്ളാഹ് അറിയേണ്ട പോലെ അറിഞ്ഞാൽ, അള്ളാഹ് ചെയ്തിട്ടുള്ള നിഅമത്ത്, അള്ളാഹുവിന്റെ ഫളൽ, അള്ളാഹുവിന്റെ അളമത്ത് ഒരുത്തൻ അറിയുകയും തന്റെ നഫ്സിന്റെ ന്യൂനതകൾ അറിയുകയും ചെയ്താൽ, ലം യറ നഫ്സഹു ഇല്ലാ ബിഐനി നുഖ്സാൻ, തന്റെ നഫ്സിനെ കുറവുകൾ കൊണ്ടല്ലാതെ അവൻ കാണില്ല. അതുകൊണ്ടാണ് നമ്മളോട് സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ദിക്റിന്റെ അത് രൂപം നോക്കുക നിങ്ങൾ. അബൂഉ ലക ബിനിഅമതിക അലൈ വ അബൂഉ ബിദംബി, അള്ളാഹുവേ നീ ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും നിന്നോട് ഞാൻ അംഗീകരിക്കുകയും എടുത്തു പറയുകയും അത് അംഗീകരിച്ചുകൊണ്ട് നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. വ അബൂഉ ബിദംബി, എന്റെ പാപങ്ങൾ കൊണ്ടും നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ അല്ലാന്റെ നിഅമത്ത് അതറിയുകയും വഅഅ്തറഫ്തു ദംബി, എന്റെ ദംബിനെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്യാൻ കഴിയ സ്വന്തം നഫ്സിന്റെ ന്യൂനതകൾ മനസ്സിലാക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ വലാ യൽതഫിതു ഇലാ തർഫീഹിർ റുഹസ്, വലാ യൽതഫിത്. അപ്പോ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലാ യതമന്നൽ ഹയാത ഇല്ലാ ലിൽ ഹഖ്, ഹഖിന് വേണ്ടിയല്ലാതെ ജീവിച്ചിരിക്കാൻ ജീവിതം ആഗ്രഹിക്കില്ല. വലാ യഷ്ഹദു മിൻ നഫ്സിഹി ഇല്ലാ അസറ നുഖ്സാൻ, സ്വന്തം നഫ്സിൽ നിന്ന് നുഖ്സാനിന്റെ അസറുകൾ, കുറവിന്റെ അടയാളങ്ങളല്ലാതെ പൂർണ്ണതകളൊന്നും സ്വന്തം നഫ്സിനെ കുറിച്ച് അവൻ കാണില്ല. കുറവിന്റെ അടയാളങ്ങളാണ് സ്വന്തം നഫ്സിനെ കുറിച്ച് കാണുക. വലാ യൽതഫിതു ഇലാ തർഫീഹിർ റുഖസ്, അതുകൊണ്ട് തന്നെ വലാ യൽതഫിത്, അവൻ തിരിഞ്ഞു നോക്കില്ല. ഇലാ തർഫീഹിർ റുഖസ്, ഇളവുകളുടെ സൗഖ്യങ്ങളിലേക്ക്. ദീനുൽ ഇസ്ലാമിൽ അള്ളാഹ് അനുവദിച്ചു തന്നിരിക്കുന്ന കുറെ ഇളവുകളുണ്ട്. ആ ഇളവുകൾ കുറച്ച് സൗകര്യങ്ങളും കുറച്ച് ആശ്വാസവും ഉണ്ടാക്കുന്നതാണ്, അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നാണ് ഇവിടെ സാഹിബുൽ മനാസിൽ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞത് വഹാദലാബുദ്ദഫിഹിമിന തഫ്സീൽ, ഇത് ഒരൽപ്പം വിശദീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഇസ്തിദ്റാക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വേർതിരിച്ചിട്ടാണ് പറയാ. ഈ പറഞ്ഞ വാചകം അത്രത്തോളം അങ്ങോട്ട് പൂർണ്ണമായിട്ട് ശരിയല്ല, അതുകൊണ്ട് അദ്ദേഹം എഡിറ്റ് ചെയ്തു. എങ്ങനെയാണത്? ഫൈന സ്വാദിഖ്, കാരണം സത്യസന്ധനായ ഒരാൾ, യഅമലു അലാ റിദൽ ഹൽഖ് റിദൽ ഹഖ് തആല വ മഹബ്ബിഹി, അല്ലാന്റെ തൃപ്തി എന്താണോ, അല്ലാന്റെ ഇഷ്ടം എന്താണോ, അതിനു വേണ്ടിയിട്ടാണ് അവൻ അമൽ ചെയ്യുക. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്, അല്ലാഹ് തൃപ്തിപ്പെടുന്നത് എന്താണ്. ഫൈദാ കാനത്തിർ റുഹസ് അഹബ്ബു ഇലൈഹി തആല മിനൽ അസാഇം, അസാഇമുകളെക്കാളും റുഹസുകളാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വരുന്ന സന്ദർഭങ്ങളിൽ പൂർണ്ണമായിട്ട് ചെയ്യലല്ല, ഇളവ് കൊണ്ട് ചെയ്യലാണ്, ഇളവെടുക്കലാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്ന സന്ദർഭം വരുമ്പോൾ, കാനൽ ഇത്തിഫാത്തുഹു ഇലൈഹി തർഫീഹു ഇലാ തർഫീഹിഹ വഹുവ ഐനു സിദ്ഖിഹി, അപ്പോ അതിലേക്ക് പോകലും ആ ആശ്വാസം സ്വീകരിക്കലും അവന്റെ സത്യസന്ധതയുടെ അടയാളാണ്. ഏതുപോലെ യാത്ര പോകുമ്പോ നാല് റക്അത്തല്ല നിസ്കരിക്കേണ്ടത്, രണ്ട് റക്അത്താണ്, അതാണ് അള്ളാഹ്ക്ക് അപ്പിഷ്ടം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആ ഇളവ് സ്വീകരിക്കൽ അവിടെ തർഫീഹല്ല, ആശ്വാസം ഉണ്ടാകുക എന്നുള്ളതല്ല ആഗ്രഹിക്കുന്നത്, നേരെ മറിച്ച് സുന്നത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ്, അവിടെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരിക്കലും ഇതിനെതിരല്ല, സത്യസന്ധതക്കെതിരല്ല, നേരെ മറിച്ച് അത് സ്വീകരിക്കലാണ് ആ സമയത്ത് സത്യസന്ധതയാവുക. ബൽഹാഹുന നുക്ത, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണത്? വഹിയ അന്നഹു ഫർഖുൻ ബൈന അൻ യകൂന ഇൽതിഫാതുഹു ഇലൈഹി തറഫുഹൻ വറാഹ, ആശ്വാസം കിട്ടാനും സുഖിക്കാനും വേണ്ടിയിട്ടും അല്ല ഇളവുകൾ ആഗ്രഹിക്കുന്നത്, നേരെ മറിച്ച് വഅൻ യകൂന മുതാബഅതൻ വ മുവാഫഖ, നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് സ്വീകരിക്കുക, അല്ലാഹുവിന്റെ ഇഷ്ടത്തോട് യോജിക്കുക എന്നുള്ളതാണ്. അള്ളാന്റെ ഇഷ്ടം, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത്, അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളവുകൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കുക എന്നുള്ളത് യാത്രയിലാണെങ്കിൽ നോമ്പൊഴിവാക്കി, അവിടെ നോമ്പ് ഒഴിവാക്കുക. റസൂലുള്ള പറഞ്ഞു, നോമ്പ് ഒഴിവാക്കിയിട്ട് യാത്രയിലുള്ള തന്റെ പിന്നെ ഒരു യുദ്ധത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറൊരു യാത്രക്കോ വേണ്ടിയിട്ടൊക്കെ പുറപ്പെടുന്ന സന്ദർഭത്തിൽ കൂടെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് യാത്രയിലുള്ള ഹക്കാണ്. ഒരാൾ നോമ്പ് നോച്ചു, അവിടെ നോമ്പെടുക്കേണ്ട നിർബന്ധമാക്കില്ല, നോമ്പ് മുറിക്കലാണ് നല്ലതെന്ന് റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിരിക്കെ പ്രയാസപ്പെട്ട് നോമ്പ് നോച്ചാൽ മറ്റുള്ളവർ അയാൾക്ക് ഖിദ്മത്ത് ചെയ്യേണ്ടി വരും, വേറുള്ളവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള ആൾബൂദിയത്ത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പൊ അള്ളാഹുക്കുള്ള ഉൾബൂദിയത്ത് അള്ള ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ചെയ്യാന്നുള്ളതാണ്. റുഖ്സയാണ് അള്ള ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ റുഖ്സ സ്വീകരിക്കൽ സുദുക്കിന്റെ ഭാഗമാണ്, സത്യസന്ധതയുടെ ഭാഗമാണ്. നേരെ മറിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമ്മ റുഖ്സു തഅ്വീലിയ, വ്യാഖ്യാനിച്ച് ഇളവുകൾ ഉണ്ടാക്കൽ. അന്നുണ്ട് ആ ടീം, ഏത് ഇന്നുണ്ടല്ലോ നമ്മളെ ചില ഇവിടുത്തെ ചില മൗലവിമാരുണ്ടല്ലോ, ഇസ്ലാമിലെ വിളവുകൾ ഇളവുകൾ നെയ്തും അതിൽ വിളവുകളായിരിക്കും മൊത്തം. ആ ജാതി ആൾക്കാരത് ബിൽ കൈ അന്ന് തന്നെ പറഞ്ഞു, അമ്മ റുഹസു തഅ്വീലിയ, വ്യാഖ്യാനിച്ചൊപ്പിച്ച് നീട്ടി വലിച്ചിട്ട് ഇല്ലാത്തോടത്ത് ഇളവുണ്ടാക്കുക എന്നുള്ളത് വിളവാണ്, ഇളവല്ല. ആ വിളവെടുക്കല് അൽ മുസ്തനദ ഇലാ ഇഖ്തിലാഫിൽ മദാഹിബ്, നോക്കുങ്ങനെ മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് നോക്കും. അപ്പോ ഏതെങ്കിലും ഒരു മദ്ഹബില് അത് തൽക്കാലം ഇത്ര ചെയ്താൽ മതി, അപ്പൊ ഏറ്റവും സൗകര്യമുള്ള എടുക്കുക. അങ്ങനെ ഒരു അഭിപ്രായം അങ്ങനെ ഒരു ആലിമിനുണ്ട്, അപ്പൊ അതുകൊണ്ട് ആ സൗകര്യമുള്ളത് എതിർത്തു. വേറൊരു വിഷയത്തിൽ ചെല്ലുമ്പോൾ വേറൊരു ആലിമിന്റെ എടുത്തു, അതുകൊണ്ട് ഇതിങ്ങനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകല്. വൽ ആറാ ഇല്ലത്തി തുസീബ് വതുഖ്ത്യ, ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ അഭിപ്രായങ്ങൾക്ക് പിന്നാലെ പോയിട്ട് ഫൽ അഖ്ദു ബിഹാ ഇൻദഹും ഐനുൽ ബതാലത്തി മുനാഫിൽ സദഖ്, ഇത് വെറും ബതാലത്തിന്, ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇന്ന് ചെയ്യാൻ കഴിയാത്തതിനൊക്കെ അവനവന് ചെയ്യാൻ കഴിയാത്തൊക്കെ ദീനിന്റെ അക്കൗണ്ടിൽ വളച്ചൊടിച്ചിട്ട് ഒപ്പിച്ചിട്ട് ദീനിന്റെ പേരിലേക്ക് ഇളവുകളായിട്ട് വെക്കുന്ന രീതി, ഇത് മുനാഫിന്റെ സ്വദഖ്, സത്യസന്ധതക്കെതിരാണ്, സത്യസന്ധതക്കെതിരാണ്. അതേ സന്ദർഭത്തിൽ റുഖ്സകൾ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹ് സ്വീകരിക്കാൻ പറഞ്ഞെടുത്ത് റുഖ്സ സ്വീകരിക്കുക എന്നുള്ളത് സത്യസന്ധതക്കെതിരുമല്ല. അപ്പൊ സത്യസന്ധതയുടെ സ്വദഖിന്റെ രണ്ടാമത്തെ ദറജ ഒന്നുകൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദർജ സ്ഥാനിയ അല്ലാ യത്തമന്നൽ ഹയാ ഇല്ലാ ലിൽ ഹഖ്, ജീവിതം ആഗ്രഹിക്കുന്നത് ഹക്കിന് വേണ്ടി മാത്രമാണ്, ഹക്കിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ വജിഹ് കാണണമെന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. അള്ളാഹ് തൃപ്തിപ്പെടുന്ന അഅ്മാലുകൾ എവിടെയാണോ അത് ചെയ്തിട്ട് അതനുഷ്ഠിച്ചിട്ട് അള്ളാഹുവിന്റെ റിള വാങ്ങുക, അവന്റെ ഇഷ്ടം വാങ്ങുക എന്നുള്ളതിലാണ്. വലാ യഷ്ഹദു മിൻ നഫ്സിഹി ഇല്ല അസറൻ നുഖ്സാൻ, തന്റെ നഫ്സിനെ കുറിച്ച് നോക്കുമ്പോൾ കുറവുകളല്ലാതെ കുറവിന്റെ അടയാളങ്ങളല്ലാതെ അവൻ കാണില്ല. വല യൽതഫിതു ഇലാ തർഫീഹി റുഖസ്, അതേ സന്ദർഭത്തിൽ റുഖ്സകൾ കൊണ്ട് ആനന്ദമടയുന്ന അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലാണ്, വിളവുണ്ടാക്കിയിട്ട് ഇളവുകൾ നോക്കൂല, നേരെ മറിച്ച് ഉള്ള അളവുകൾ അത് സ്വീകരിക്കുന്നത് സത്യസന്ധതക്ക് എതിരുമല്ല, സിദ്ഖിന് എതിരുമല്ല. വല്ലാഹു തആല അഅലം വഅക്തഫി ബിഹാദൽ ഖദർ വഅസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അലീം അയതവല്ലാന വഇയാകും ഫിദ് ദുനിയ വൽ ആഖിറ വഅയജ്അലന ജമീഅൻ മിനൽ ഹുദാത്തിൽ മുഹ്തദീൻ വമിനൽ സാദിഖീൻ وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك